2018 നവംബർ 17 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ഇന്ത്യയ്ക്ക് ആശ്വാസമായി ഇബ്രാഹിം സോലിഹ്. പി എസ് ശ്രീകുമാർ എഴുതിയ ലേഖനം. മാലദ്വീപിന്റെ 7-ാമത് പ്രസിഡന്റായി ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇന്ന് അധികാരമേൽക്കുകയാണ്. 5 വർഷമായി ജനാധിപത്യ അവകാശങ്ങൾക്കു വേണ്ടി പൊരുതിയ മാലദ്വീപ് ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായാണ് പുതിയ പ്രസിഡന്റിന്റെ പ്രവേശനം. സെപ്റ്റംബർ 23 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. നിലവിൽ പ്രസിഡന്റായ അബ്ദുള്ള യമീനായിരുന്നു ഭരണകക്ഷിയായ പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. പ്രതിപക്ഷ കക്ഷി നേതാക്കളെയെല്ലാം വിവിധ കേസുകളിൽപ്പെടുത്തി തടവറയിലാക്കിയ ശേഷമായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പും തന്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചത്. ആദ്യം അറസ്റ്റ് ചെയ്തത് ജനാധിപത്യ രീതിയിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ മുഹമ്മദ് നഷീദിനെയായിരുന്നു. മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റായ നഷീദിനെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി 13 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആംനസ്റ്റി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ബ്രിട്ടനിൽ പോകാൻ നഷീദിന് പരോൾ അനുവദിച്ചു. ബ്രിട്ടനിലെത്തിയ നഷീദ് അവിടെ രാഷ്ട്രീയ അഭയം തേടുകയും ശ്രീലങ്ക കേന്ദ്രമാക്കി യമീനെതിരെ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. യമീന്റെ ജനാധിപത്യ വിരുദ്ധവും അഴിമതി നിറഞ്ഞതുമായ ഭരണത്തെ എതിർത്ത് പ്രതിപക്ഷത്തേക്ക് മാറിയ ജംഹൂറി പാർട്ടിയും നഷീദിനൊപ്പം ചേർന്നു. മത്സരിക്കുന്നതിൽ നിന്നും നഷീദിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതിനെ തുടർന്നാണ് മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാവായ ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് പ്രതിപക്ഷ കക്ഷികളുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 1994 30-ാം വയസ്സിൽ പാർലമെന്റ് അംഗമായ സോലിഹ് മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുന്നതിൽ മുൻ പ്രസിഡന്റ് നഷീദിനൊപ്പം നിർണായക പങ്കുവഹിച്ച നേതാവാണ്. 58.38% വോട്ടോടെയാണ് സോലിഹ് തെരഞ്ഞെടുക്കപ്പെട്ടത്. യമീന് ലഭിച്ചത് 41.62% വോട്ട് മാത്രമായിരുന്നു. കേസിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള യമീനിന്റെ ശ്രമങ്ങൾ സുപ്രീംകോടതി തള്ളുകയും ജനവിധി അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് യമീൻ പരാജയം അംഗീകരിച്ച് പടിയിറങ്ങിയത്. 1965 സ്വാതന്ത്ര്യം ലഭിച്ച മാലദ്വീപിൽ ആദ്യം നയതന്ത്ര കാര്യാലയം തുറന്നത് ഇന്ത്യയായിരുന്നു. അന്നു മുതൽ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് മാലദ്വീപിനുള്ളത്. 1988 ദ്വീപ് നിവാസികളായ തീവ്രവാദികൾ പ്രസിഡന്റ് മൗമൂൺ അബ്ദുൾ ഗയൂമിനെതിരെ അട്ടിമറി ശ്രമം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യത്തെ അവിടെ എത്തിച്ച് തീവ്രവാദികളെ അടിച്ചമർത്തി മാലദ്വീപ് ഭരണകൂടത്തെ രക്ഷിച്ചത്. യമീൻ പ്രസിഡന്റായതു മുതൽ ഇന്ത്യയിൽ നിന്നും മാലദ്വീപ് അകലാൻ തുടങ്ങി. ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ടും പ്രതിപക്ഷ നേതാക്കളെ കേസുകളിൽപ്പെടുത്തി തടവിലാക്കിയുമുള്ള യമീന്റെ നടപടികളെ വിമർശിച്ചതിന്റെ പേരിലാണ് ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടനുമടക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നും യമീൻ അകന്നു തുടങ്ങിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും അറേബ്യൻ സമുദ്രത്തിന്റെയും ഇടയിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് നിലകൊള്ളുന്ന മാലദ്വീപ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. 2014 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ യമീൻ മാലദ്വീപ് സന്ദർശിക്കാൻ ക്ഷണിച്ചു വരുത്തുകയും ചൈനയുമായി പ്രതിരോധ വാണിജ്യ വ്യാപാര കരാറിൽ ഒപ്പിടുകയും ചെയ്തു. 2017 ചൈനയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലും മാലദ്വീപ് ഒപ്പിട്ടു. ഈ കരാറിലൂടെ ചൈനയുടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി മേഖലയായി മാലദ്വീപ് മാറി. ഇതിനു പുറമെ വികസനത്തിന്റെ പേരിൽ വലിയ മുതൽമുടക്കാണ് ചൈന ഇവിടെ നടത്തിവരുന്നത്. ബെൽട്രോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് മാലദ്വീപിൽ വിമാനത്താവള വികസനത്തിനും തുറമുഖ വികസനത്തിനുമായി വൻ പദ്ധതികളും ചൈന നടപ്പിലാക്കി വരികയാണ്. വികസനത്തിന്റെ മറവിൽ മാലദ്വീപിൽ നാവികത്താവളം സ്ഥാപിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയെന്ന ഉദ്ദേശവും ചൈനയ്ക്കുണ്ടായിരുന്നു. ആൾതാമസമില്ലാത്ത മറാവോ ദ്വീപ് നാവികത്താവളത്തിനായി ചൈനയ്ക്ക് കൈമാറിയതായും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും ചൈനയ്ക്ക് അടിയറവ് വെച്ചതായും മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. 2015 മാർച്ചിൽ ശ്രീലങ്കയിലും മൌറീഷ്യസിലും സന്ദർശനം നടത്തുന്നതിനൊപ്പം മാലദ്വീപിലും സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി മോദി ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലൂടെ നഷീദിനെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് സന്ദർശനം ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ അനിഷ്ടം പ്രകടിപ്പിച്ചത്. സോലിഹിന്റെ വിജയത്തിൽ അദ്ദേഹത്തെ ആദ്യം അഭിനന്ദനം അറിയിച്ച രാജ്യം ഇന്ത്യയാണ്. രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരിച്ചുവരുമെന്നും സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അറിയിച്ചു. ഇന്ത്യയുടെ പ്രാധാന്യവും ഇന്ത്യയുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം പുനഃസ്ഥാപിക്കുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി മോദിയെ നിയുക്ത പ്രസിഡന്റ് സോലിഹ് തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചതും നരേന്ദ്രമോദി ആ ക്ഷണം സ്വീകരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതും. മാലദ്വീപിന്റെ സ്വാതന്ത്ര്യത്തിനും ആത്മാഭിമാനത്തിനും ക്ഷതമേൽപ്പിക്കാത്ത രീതിയിലുള്ള ബന്ധം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് ജനാധിപത്യ രാജ്യങ്ങളുമായി ചേർന്ന് മാലദ്വീപിന്റെ വികസനങ്ങൾക്ക് തുണയാകാൻ ഇന്ത്യ മുൻകൈയെടുക്കണം.